ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് 7-ാമത്തെ പാഠം നമുക്ക് ആരംഭിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തീയ സഭയുടെ പീഡകനായിരുന്ന ശൗൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്നതും സഭയുടെ പ്രസംഗകനായി മാറുന്നതുമായ സംഭവ കഥയാണ് ഈ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത്. കർത്താവ് ശൗലിനെ രൂപാന്തരപ്പെടുത്തി പൗലോസ് ആക്കി മാറ്റിയ ചരിത്രം. പ്രവൃത്തികളുടെ പുസ്തകം 13:9-ൽ ഇപ്രകാരം കാണുന്നു: പൗലോസ് എന്നും പേരുള്ള ശൗൽ. ശൗൽ എന്നത് തൻ്റെ യഹൂദാ നാമമാണെന്നും പൗലോസ് എന്നത് താൻ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് നാമമാണെന്നും അഭിപ്രായമുണ്ട്. പൗലോസ് എന്നതിന് ചെറിയവൻ എന്നാണ് അർത്ഥം. ക്രിസ്തുവിന് വേണ്ടി ചെറിയവനായിരിക്കുവാനുള്ള അഭിലാഷ നിമിത്തം താൻ പൗലോസ് എന്ന പേര് തിരഞ്ഞെടുത്തുവെന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ഏറ്റെടുത്ത ശേഷം പൗലോസ് എന്ന പേരിലാണ് താൻ അറിയപ്പെടുന്നത്. പ്രാരംഭമായി യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുൻപുള്ള ശൗലിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പമായി നമുക്ക് മനസ്സിലാക്കാം. പലസ്തീൻ നാടിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും കിലിക്യ പ്രോവിൻസിൻ്റെ തലസ്ഥാന നഗരിയുമായ തർസോസ് എന്ന പട്ടണത്തിൽ അഗസ്റ്റസ് സീസറിൻ്റെ ഭരണകാലത്ത് ശൗൽ പൂജാതനായി. പിതാവ് റോമാപൗരനായിരുന്നതിനാൽ ശൗലും ജന്മനാ ഒരു റോമാപൗരനായി തീർന്നു. ബെന്യാമീൻ ഗോത്രത്തിലെ ഒരു പരീശൻ്റെ മകനായിരുന്നതിനാൽ ജന്മനാ തന്നെ യഹൂദ പൗരത്വവും തനിക്കുണ്ടായിരുന്നു. ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചതിനാൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. അധ്യാപകൻ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ശിഷ്യർ അവ ഉരുവിട്ട് കാണാതെ പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരു സിനഗോഗ സ്കൂളിൽ പഠനം ആരംഭിച്ച ശൗൽ അവിടെ വേദഭാഗങ്ങൾ ഉരുവിടുവാൻ പഠിച്ചു. അക്കാലത്ത് യഹൂദാ ബാലന്മാർക്ക് മതം, വായന, എഴുത്ത്, വ്യാകരണം, പ്രസംഗം, തത്വം, ഭൂമിശാസ്ത്രം, ചരിത്രം, ജ്യോതിശാസ്ത്രം, സംഗീതം, ഔഷധം തുടങ്ങിയ വിഷയങ്ങളിൽ അഭ്യസനം നൽകിയിരുന്നു. റബിമാരായി തീരേണ്ടിയിരുന്ന ബാലന്മാർ തങ്ങളുടെ ജീവിത സന്ധാരണത്തിനായി ഏതെങ്കിലും ഒരു തൊഴിലും കൂടി പഠിക്കേണ്ടിയിരുന്നു. ശൗൽ കൂടാരപ്പണി തിരഞ്ഞെടുക്കുകയും അതിൽ സമർത്ഥനായി തീരുകയും ചെയ്തു. കുറെ കൂടി പ്രായമായപ്പോൾ ഉപരിപഠനത്തിനായി ശൗലിനെ യെരുശലേമിലേക്ക് അയച്ചു. അക്കാലത്ത് യെരുശലേമിൽ ഷാമായി, ഹില്ലേൽ എന്നീ രണ്ട് റബിമാർ സ്ഥാപിച്ച രണ്ട് പ്രധാന വേദപഠനശാലകൾ ഉണ്ടായിരുന്നു. ഹില്ലേലിൻ്റെ കൊച്ചുമകൻ ഗമാലിയേൽ ആയിരുന്നു 2-ാമത്തെ വിദ്യാലയത്തിലെ പ്രധാന ഗുരു. യെരുശലേം നഗരിയിൽ വളരെ വർഷങ്ങൾ പാർത്തുകൊണ്ട് പ്രസിദ്ധനായ ഈ ഗമാലിയേലിൻ്റെ കാൽക്കൽ ഇരുന്ന് ശൗൽ തൻ്റെ അഭ്യസനം പൂർത്തിയാക്കി മികച്ച ഒരു യഹൂദ റബിയായി അറിയപ്പെടുകയും ചെയ്തു. വേദപഠനാനന്തരം താൻ ജന്മസ്ഥലമായ തർസോസിലേക്ക് മടങ്ങിപ്പോയി. യേശുവിനെ ശൗൽ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രിസ്തീയ സഭയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച അവനെ പരിഭ്രാന്തനാക്കി. ഈ കാലത്ത് തർസോസിൽ നിന്നും തിരികെ യെരുശലേമിലെത്തി തൻ്റെ ഗുരുവായ ഗമാലിയേലിനോടൊപ്പം ന്യായപ്രമാണം അഭ്യസിപ്പിക്കുന്നതിൽ ശൗൽ ഭർത്ത ശ്രദ്ധനായി. എന്നാൽ യഹൂദ പാരമ്പര്യങ്ങളെയും ന്യായപ്രമാണങ്ങളെയും തള്ളിപ്പറയുന്ന നസ്രായ മാർഗക്കാരെ മൗനമായി നോക്കി നിൽക്കുവാൻ ശൗലിന് കഴിഞ്ഞില്ല. മിതവാദിയായ ഗമാലിയേൽ ശിഷ്യനെ ശാന്തനാക്കുവാൻ ശ്രമിച്ചു കാണുമെന്ന് ഊഹിക്കാം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സന്ദർഭത്തിൽ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു എന്ന് അപ്പസ്തോല പ്രവൃത്തികൾ 7:58 പറയുന്ന ഭാഗത്താണ് ശൗലിനെ ആദ്യമായി നാം കാണുന്നത്. സ്തേഫാനോസിന് എതിരെയുള്ള വിസ്താരത്തിലും അവന് പങ്കുണ്ടായിരുന്നിരിക്കണം. സ്തേഫാനോസിൻ്റെ മരണസമയത്ത് ശൗലിന് ഏകദേശം 30 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. അവൻ സന്നിധി സംഘത്തിൽ അംഗമായി തീർന്നുവെന്ന് മാത്രമല്ല അധികാരവും സ്വാധീനവുമുള്ള ഒരു സ്ഥാനവും അവന് ലഭിച്ചിരുന്നുവെന്നും കരുതാം. യഹൂദ മത നേതൃത്വം ശൗലിന് സർവ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ക്രിസ്തീയ സഭയ്ക്കെതിരെ ശൗൽ വ്യാപകമായ പീഡനത്തിന് നേതൃത്വം നൽകി. താൻ സഭയെ ഉപദ്രവിച്ചതിനെക്കുറിച്ചും വിശ്വാസികളെ മരണത്തിനേൽപ്പിച്ചതിനെപ്പറ്റിയും അപ്പോസ്തല പ്രവൃത്തികൾ 22:4, 26:10, 11 അദ്ദേഹം തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. പീഡനം ഭീകരമായി തീർന്നതോടെ ക്രിസ്ത്യാനികൾ യെരുശലേമിൽ നിന്നും ഓടിപ്പോകുവാൻ തുടങ്ങി. കോപിഷ്ഠനായ ശൗൽ അവരെ പിന്തുടർന്ന് ചെന്ന് പിടിച്ചുകൊണ്ടുവരുവാൻ മഹാപുരോഹിതനിൽ നിന്നും അധികാരപത്രം വാങ്ങി. ദമസ്കോസിലുള്ള ക്രിസ്തുമാർഗക്കാരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉദ്ദേശവുമായി ശൗൽ യാത്രയായി. യെരുശലേമിൽ നിന്നും 140 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ദമാസ്കസ്. പൗരസ്ത്യരത്നം എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ദമാസ്കസിൽ അന്ന് 50,000-ത്തോളം യഹൂദന്മാർ പാർത്തിരുന്നു. പട്ടണത്തിലുള്ള യഹൂദന്മാരെ വിസ്തരിച്ച് ശിക്ഷിക്കുന്നതിനുള്ള അധികാരം റോമൻ ചക്രവർത്തി മഹാപുരോഹിതന്മാർക്ക് നൽകിയിരുന്നു. അവിടെ യഹൂദർക്കൊരു നാടുവാഴിയും ഉണ്ടായിരുന്നു. ദമാസ്കസിലെ നാടുവാഴിക്ക് കൊടുക്കുവാനായി യെരുശലേമിലെ മഹാപുരോഹിതനിൽ നിന്നും വാങ്ങിയ കത്തുമായിട്ടാണ് ശൗൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. യെരുശലേമിൽ നിന്നും ദമാസ്കസിൽ കാൽനടയായി എത്തുവാൻ ഒരാഴ്ച വേണ്ടിയിരുന്നു. തുടർന്ന് ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തര അനുഭവം അപ്പോസ്തല പ്രവൃത്തികളിൽ 3 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ എഴുത്തുകാരനായ ലൂക്കോസ് വിവരിക്കുന്നു. 22, 26 എന്നീ അധ്യായങ്ങളിൽ പൗലോസിൻ്റെ സ്വന്തം വാക്കുകളിലുള്ള സാക്ഷ്യം കാണാം. ഈ 3 ഭാഗങ്ങളോടുകൂടി ഗലാത്യർ 1:13-24 1 തിമോത്തിയോസ് 1:13-16 തൻ്റെ ലേഖനഭാഗങ്ങളും കൂടി ചേർത്ത് ചിന്തിച്ചാൽ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ വ്യക്തമായ രൂപം നമുക്ക് ലഭിക്കും. ശൗൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്തോട് അടുത്തു. ഏകദേശം ഉച്ചയായ സമയം പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ശൗൽ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ കർത്താവ് അവനോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ശൗൽ കർത്താവിനോട് 2 പ്രധാന ചോദ്യങ്ങൾ ചോദിച്ചു. കർത്താവേ, നീ ആരാകുന്നു എന്ന ചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു എന്ന് കർത്താവ് മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം ഇപ്രകാരമായിരുന്നു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അതിന് മറുപടിയായി കർത്താവ് അവന് നൽകിയത് ഒരു കൽപ്പനയാണ്. എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോകുക. നീ ചെയ്യേണ്ടതിനെ വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാരശക്തി ശൗലിനെ കടന്നു പിടിക്കുകയായിരുന്നു. ക്രൂശിൻ്റെ വൈരിയായിരുന്നവൻ യേശുവിൻ്റെ പാദത്തിൽ നിപതിച്ചു. യാതൊരു വൈമനസ്യവും കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവൻ യേശുവിനെ കർത്താവെന്ന് വിളിച്ചപേക്ഷിച്ചത്. നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാകുന്നു ഞാനെന്നുള്ള യേശുവിൻ്റെ മറുപടി ഹേതുവായി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന എല്ലാ ധാരണകളും നീക്കം ചെയ്യപ്പെട്ടു. വഞ്ചകനെന്നും വ്യാജമശിഹ എന്നും താൻ കരുതിയ ആൾ സാക്ഷാൽ മശിഹ തന്നെയെന്നും താൻ ആരെയാണോ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ആ നസ്രായ മാർഗക്കാർ സാക്ഷാൽ ദൈവജനം തന്നെയെന്നും മനസ്സിലാക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവചനം ശൗലിലും ഇപ്രകാരം നിറവേറി. താൻ അറിയാതെ ചെയ്തതും പറഞ്ഞതുമായ നിഷ്ഠൂര പ്രവൃത്തികളും ദൈവദൂഷണങ്ങളും ക്ഷമിക്കപ്പെട്ടു. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപികളിൽ ഒന്നാമൻ രക്ഷിക്കപ്പെട്ടു. ശൗൽ പുതിയ സൃഷ്ടിയായി മാറി. ഒരു പൗലോസ് ജന്മമെടുത്തു. പിൽക്കാലത്ത് താൻ എഴുതിയ ലേഖനത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുമാർഗത്തിൻ്റെ ഏറ്റവും വലിയ ഉപദ്രവി ആ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായി മാറ്റപ്പെട്ടു. ശൗൽ നിലത്തു നിന്നും എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ അവന് ഒന്നും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ്റെ ചുറ്റും മിന്നിയിരുന്ന വെളിച്ചം ഹേതുവായാണ് അങ്ങനെ സംഭവിച്ചത്. തന്നോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ വെളിച്ചം കണ്ടുവെങ്കിലും അവർക്ക് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല. കണ്ണു കാണായികയാൽ അവർ അവനെ കൈക്ക് പിടിച്ച് നടത്തി. അങ്ങനെ ശൗൽ ദമസ്കോസിൽ എത്തിച്ചേർന്നു. ആ നഗരത്തിലുള്ള നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിലേക്കാണ് അവർ അവനെ കൊണ്ടുപോയത്. അവിടെ അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ഈ സമയത്ത് ദമാസ്കസിൽ ഉണ്ടായിരുന്ന അനന്യാസ് എന്ന ഒരു ശിഷ്യനോട് കർത്താവ് ദർശനത്തിൽ ഇടപെട്ടു. നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂദയുടെ ഭവനത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന തർസോസ്കാരൻ ശൗലിനെ ചെന്ന് കാണുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. ക്രിസ്തീയ സഭയ്ക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ശൗലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ അനന്യാസിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് അവനോട് ഇപ്രകാരം പറഞ്ഞു, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. അനന്യാസ് എന്ന ഒരു പുരുഷൻ അകത്ത് വന്ന് തനിക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്ന കാഴ്ച ശൗൽ ദർശനത്തിലൂടെ അറിഞ്ഞിരുന്നു. കർത്താവിൻ്റെ കൽപ്പനപ്രകാരം അവിടെ എത്തിയ അനന്യാസ് ശൗലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ശൗലേ, സഹോദര കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണ് കാഴ്ച പ്രാപിച്ചു. ശൗൽ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. താൻ ചെയ്യേണ്ടതിന് വിധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അനന്യാസവന് പറഞ്ഞുകൊടുത്തു. അങ്ങനെ സ്നാനമേറ്റ് ക്രിസ്തുവിനോടും ജനത്തോടും ചേർന്ന പൗലോസ് ഏതാനും നാളുകൾ ദമാസ്കസിലുള്ള ശിഷ്യന്മാരോടുകൂടെ പാർത്ത് യേശു തന്നെ ദൈവപുത്രനെന്ന് പള്ളികളിൽ പ്രസംഗിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ അറേബ്യയിലേക്ക് യാത്രയായി. 3 വർഷത്തോളം അവൻ അവിടെ പാർത്തു. ഈ കാലഘട്ടത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്നു. വീണ്ടും താൻ ദമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും സുവിശേഷാഘോഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. യഹൂദന്മാർ അവനെ കൊല്ലുവാനായി രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കിവിട്ടു. പിന്നീട് താൻ എരുശലേമിൽ എത്തി ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ ഭയപ്പെട്ടു. എന്നാൽ ബർണബാസ് എന്ന ഒരു ശിഷ്യൻ പൗലോസിനെ സഹായിപ്പാൻ ഈ സന്ദർഭത്തിൽ മുൻപോട്ട് വന്നു. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രോസ് അഥവാ സൈപ്രസ് ദ്വീപുകാരനായ യോസെഫ് എന്ന ഒരു ലേവ്യനെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 4:36 രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോസ്തലന്മാർക്ക് പ്രിയങ്കരനായിരുന്ന ഈ ബർണബാസ് പൗലോസിനെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. പത്രോസിനെയും യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെയും മാത്രമേ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ തനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ എന്ന് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ഗലാത്യർ 1:18-19. പത്രോസിനോടൊന്നിച്ച് താൻ 15 ദിവസം യെരുശലേമിൽ പാർത്തു. യവന ഭാഷക്കാരായ യഹൂദന്മാരോട് അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ സഹോദരന്മാർ അവനെ കൈസരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്നും സ്വന്ത ദേശമായ തർസോസിലേക്ക് അയക്കുകയും ചെയ്തു. പൗലോസിനെ പറ്റി നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഗലാത്യലേഖനം 1:11-24 ഭാഗത്തും പ്രവൃത്തികളുടെ പുസ്തകം 9:19-30 ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തല പ്രവൃത്തികൾ 9:1-30 ഭാഗമായിരുന്നു ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. 9:31 ഇപ്രകാരം പറയുന്നു: അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പൗലോസിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വീണ്ടും നാം പഠിക്കുന്നതായിരിക്കും. എന്നാൽ അടുത്ത 8-ാമത്തെ പാഠത്തിൽ പത്രോസിൻ്റെ പ്രവർത്തനങ്ങളാണ് പഠന വിഷയമാക്കുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കട്ടെ. ഈ വചന പഠനത്തിൽ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.